ഒരിക്കൽ ഒരു രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി, ഈ രാജ്യത്ത് ഏറ്റവും ആത്മീകനായ ആളെ കൊണ്ടുവരണം. ആളുകൾക്ക് പല ചിന്തകളാണ് ഉണ്ടായത്. ഒരു മനുഷ്യൻ ചുറ്റി നടന്ന് തികച്ചും ആത്മീകനെന്ന് പറയുന്ന ഒരാളെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മതപഠനങ്ങളിലും വായനയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുന്ന ഒരു മനുഷ്യൻ. അല്പം കഴിഞ്ഞപ്പോൾ വേറൊരു മനുഷ്യൻ ഒരു തപസ്യനെ കൊണ്ടുവന്നു, ഒരു സന്യാസി. അദ്ദേഹം ആത്മീകനാണ്, തപസ്സിരിക്കുന്ന ധ്യാനിക്കുന്ന ആളാണ്. ഈ രാജാവ് രണ്ടുപേരെയും നന്നായി ഒന്ന് നോക്കി. അവർ രണ്ടുപേരും ആത്മീകരാണ്. എന്നാൽ മൂന്നാമതായി ആ രാജ്യത്ത് ഏറ്റവും ആത്മീകനെന്ന് പറഞ്ഞു കൊണ്ടുവന്നത് ദരിദ്രനായ ഒരു മനുഷ്യനെയാണ്. അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ വഴിത്തലയ്ക്കൽ ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുകയും വീണുകിടക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവസാനം ഈ മൂന്ന് പേരിൽ നിന്ന് രാജാവ് തിരഞ്ഞെടുത്തത് ഈ ദരിദ്രനെന്ന് പറയുന്ന, വഴിത്തലയ്ക്കൽ കിടക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന, ആരോരുമില്ലാത്തവരെ സഹായിക്കുന്ന ഈ മനുഷ്യനെയാണ്. പല സമയങ്ങളിൽ നമ്മുടെ ആത്മീയതയുടെ മാനദണ്ഡമായിട്ട് നമ്മൾ എന്താണ് വയ്ക്കുന്നത്? ക്രമീകൃതമായിട്ടുള്ള മത പഠന ഗ്രന്ഥങ്ങളുടെ വായനയോ പ്രാർത്ഥനയോ ഒക്കെ ആകാം. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങൾ, സഹജീവികൾ, അവരെ സഹായിക്കാൻ, അവരെ സ്നേഹിക്കാൻ കഴിയുന്നതാണ് ആത്മീയതയുടെ പാരമ്യമെന്ന് പറയുന്നത്. നമ്മൾ ആത്മീയരാണെന്ന് പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുന്ന, പ്രതിസന്ധിയിലായിരിക്കുന്ന നമ്മുടെ സമശിഷ്ടങ്ങളെ സ്നേഹിപ്പാനും സഹായിപ്പാനും കൈത്താങ്ങാനും നമുക്ക് കഴിയണം. ഈ ഒരു ജീവിതം അതിനുവേണ്ടിയുള്ളതാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയല്ലേ. നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള ഫലവൃക്ഷങ്ങൾ തെങ്ങ് തേങ്ങ തരുന്നു, ഒരിക്കലും തെങ്ങ് തേങ്ങ കഴിക്കാറില്ല. ആരോ പറയാറുണ്ട് കുറേ വെള്ളം നമ്മൾ തേങ്ങിന് ഒഴിച്ചു കൊടുക്കും, തെങ്ങ് വളർന്നു കഴിയുമ്പോൾ നമുക്ക് കരിക്കിൽ നിന്നും തേങ്ങിൽ നിന്നും ഒക്കെ ഇങ്ങോട്ട് തിരികെ വെള്ളം തരിക. അപ്പോൾ ഈ ഫലവൃക്ഷങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ട് ഫലം തരിക. നമുക്കും ഫലമുള്ളവരാകാം. മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനുമുള്ള ദൗത്യവും ഉത്തരവാദിത്വവും നമുക്ക് ഏറ്റെടുക്കാം. ഈ ഒരു ചെറിയ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമ്മളാവുന്ന നന്മ നമുക്ക് ചെയ്യാം. സഹായിക്കാൻ കഴിയുന്നവരെ സഹായിക്കാം, നല്ല ശബരിയാക്കാരാകാം. കർത്താവ് തന്നെയല്ല പറഞ്ഞു, ആരാണ് നിങ്ങളുടെ നല്ല സ്നേഹിതൻ, നല്ല അയൽക്കാരൻ? പള്ളിയിലേക്ക് പോകുന്ന, മുഖം തിരിച്ചു പോകുന്ന പുരോഹിതനോ ലേവ്യനോ ഒന്നും ആയിരുന്നില്ല. വീണുകിടക്കുന്ന മനുഷ്യനെ സഹായിക്കാൻ തയ്യാറായ, അന്യജാതിക്കാരനിൽ നിന്ന് അന്നത്തെ സമൂഹം വിശേഷിപ്പിച്ച ആ ശമരിയക്കാരൻ, ആ ശമരിയക്കാരനാണ് നല്ല സ്നേഹിതനാകുന്നത്. അതെ, സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടാം, സഹായഹസ്തങ്ങൾ നീട്ടാം. അപ്പോഴാണ് നാം നല്ല ശമരിയക്കാരാകുന്നത്, നല്ല സ്നേഹിതരാകുന്നത്. വില്യം ബൂത്ത് എന്ന് പറയുന്ന സാൽവേഷൻ ആർമിയുടെ ഫൗണ്ടറായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി ഉണ്ടായിരുന്നു, സോപ്പ് സൂപ്പ് സാൽവേഷൻ. ആദ്യം അവനെ കഴുകി വൃത്തിയാക്കുക, രണ്ടാമത് അവന് കഴിക്കാൻ സൂപ്പ് കൊടുക്കുക, മൂന്നാമതാണ് അവന് രക്ഷ കൊടുക്കേണ്ടത്. അതെ, നമുക്ക് കൊടുക്കേണ്ടത് ദൈവത്തെയാണെങ്കിലും അതിനപ്പുറത്ത് അവൻ ആദ്യം ആവശ്യമുള്ളത് ഒരു പക്ഷേ അവൻ ആഹാരമായിരിക്കും വേണ്ടത്, അവന് മുറിവുകൾ കെട്ടുകയായിരിക്കും വേണ്ടത്. നിശ്ചയമായിട്ടും നമുക്കതിന് കഴിയും. അങ്ങനെയുള്ള ചിലരെയാണ് ദൈവം നോക്കുന്നത് ഈ കാലഘട്ടത്തിൽ. സമൂഹത്തിൻ്റെ ഉപ്പായി തീരാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ശമരിയക്കാരനായി തീരാൻ ദൈവം നമ്മൾക്ക് കൃപ ചെയ്യട്ടെ. നമ്മാൽ ആവോളം നമുക്ക് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും.
ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022159 57 എന്ന നമ്പർ ഉപയോഗിക്കുക.